നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതും അഥവാ ദ നോൺ ആൻഡ് ദി അൺനോൺ എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന അഭിലാഷ്, ന്യൂസിലൻഡിലെ ആദ്യ മലയാളി വനിതാ പോലീസ് ഓഫീസർ. അലീന, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ താൻ എങ്ങനെയാണ് ഈ ജോലിയിൽ പ്രവേശിച്ചതെന്നും എന്തൊക്കെയാണ് ഈ മേഖലയിലുള്ള വെല്ലുവിളികളെന്നും ഈ ജോലിയുടെ സാധ്യതകളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചു. മുന്നോട്ടുള്ള തൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചും എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ എന്ന ജോലി സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും ഈ എപ്പിസോഡിൽ തുടർന്ന് സംസാരിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ഈ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാം ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിനൊപ്പം. 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
അലീൻ്റെ ഈ കഥകളെല്ലാം കേട്ടിട്ട് ഇപ്പം നാട്ടിലും അല്ലെ കേൾക്കുന്ന നമ്മുടെ ലോകമെമ്പാടുമുള്ള ആർക്കെങ്കിലും പോലീസ് ആവണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി പെൺകുട്ടികൾക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ്, പാഠ്യപരമായിട്ടും അല്ലാതെയും എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് അവർ ചെയ്യേണ്ടതെന്ന് ചെറിയൊരു ടിപ്പ് പോലെ കൊടുക്കാമോ?
ന്യൂസിലൻഡിലെ പോലീസിന് വേണ്ടത് റെസിഡൻസി, പി ആർ മിനിമം വേണം. അതല്ലാതെ ആപ്ലിക്കേഷൻ ഓൺലൈൻ നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റുകളുണ്ട്, സോ മെഡിക്കലി ഫിറ്റ് ആവണം. എൻ്റെ ആക്ച്വലി കാഴ്ചയുടെ കാര്യം പറഞ്ഞ് ആക്ച്വലി ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ രണ്ട് കണ്ണും കൂടെ കാഴ്ച വയസ്സ് നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഓക്കെ ആയിപ്പോയി. അപ്പം മെഡിക്കലി ഫിറ്റ് ആവണം. പിന്നെ
സ്വിമ്മിങ് പഠിക്കണോ?
സ്വിമ്മിങ് പഠിക്കണമെന്നാ, പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ അറിയത്തില്ല, കാരണം ദ കൈൻഡ് ഓഫ് ഓൺ ആൻഡ് ഓഫ്. കോവിഡിന്റെ സമയത്ത് വേണ്ടായിരുന്നു. ഞാൻ ചെയ്ത സമയത്ത് കോവിഡ് കാരണം സ്ട്രക്ചറൽ സ്വിമ്മിങ്ങിന്റെ പ്രശ്നം കാരണം കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
ഞാൻ അത് എടുത്ത് ചോദിക്കാൻ കാര്യം, പൊതുവെ പലരും ഈ ഫീൽഡിൽ വരണം എന്ന് പറഞ്ഞിട്ട് അതെന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്.
ഇല്ല, സ്വിമ്മിങ് ആണെങ്കിലും പഠിക്കാനായിട്ട് വലിയ പാടില്ലല്ലോ, ട്രെയിനിങ് ചെയ്താൽ മതി, കിട്ടുമല്ലോ. അതല്ലാതെ പിന്നെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം പ്രത്യേകിച്ച്, കാരണം രണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് ഓട്ടം നമ്മൾ 2.4 കിലോമീറ്റേഴ്സ് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഓടണം. പിന്നെ പുഷപ്പ് എടുക്കണം. പിന്നെ റീച്ച് ടെസ്റ്റ് അല്ല, ഇങ്ങനെ ജമ്പിങ് പോലെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അതുണ്ട്. പിന്നെ ഗ്രിപ്പ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് കോളേജിൽ കയറുന്നോളം വരെ. കോളേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ യു കൈൻഡ് ഓഫ് ലൈക് പോലീസില്ല, അപ്പൊ പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി. പക്ഷെ കയറുന്നോടം വരെ ആ ഫിസിക്കൽ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലാതെ പിന്നെ തന്നെ ഇപ്പം ജസ്റ്റ് അത്യാവശ്യം വേണ്ട കോമൺ സെൻസ് വേണം. ബാക്കിയുള്ള നമ്മൾ സെക്ഷൻസ് നമ്മൾ പഠിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവർക്കും പോലീസുകാർക്ക് കാണണം. അതല്ലാതെ പിന്നെ ബാക്കിയെല്ലാം തന്നെ ഗൂഗിളിലുണ്ട്, നമ്മള് ഗൂഗിളിൽ കയറി അടിച്ചു കൊടുത്താലും കിട്ടും.
ഏതാ വെബ്സൈറ്റ് നോക്കേണ്ടത്?
എൻസെറ്റ് പോലീസ്, ന്യൂസം പോലീസിൽ നോക്കിയാൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട്
ദൃശ്യം കണ്ടിട്ടുണ്ടോ?
ദൃശ്യം കണ്ടിട്ടുണ്ട്.
അതിൽ ആരെങ്കിലുമായിട്ട് സിമിലാരിറ്റി തോന്നി?
ആശാശരത്തിന് അടിപൊളിയായി.
എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു റോള് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ
സിനിമയിലോ?
അല്ലാതുള്ള ഇതൊക്കെ മതിയല്ലേ?
അതെ അതെ.
ഒരാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അയാൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് വി ട്രെയിൻ ഫോർ ദാറ്റ്. ഇവിടെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായിരിക്കും. ബട്ട് ഹീ ഈസ് ലയിങ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഒരുപക്ഷെ സ്വന്തം മകന്റെ തിരോധാനം അന്വേഷിക്കുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥയോ, അല്ലെങ്കിൽ ഐ അണ്ടർ എസ്റ്റിമേറ്റഡ് ഹിം. വെറും നാലാം ക്ലാസ്സുകാരൻ നാട്ടുംപുറത്തുകാരന്റെ ബുദ്ധി അല്ല അയാൾക്കുള്ളത്. ഹി ജസ്റ്റ് റീക്രിയേറ്റഡ് ദാറ്റ് ഡേ. Don't you get it? He just recreated that day. ഓഗസ്റ്റ് 2-3 തീയതികൾ അയാൾ പുനരാവിഷ്കരിച്ചു. സിനിമയുടെ പ്രത്യേകത എന്താ? ദൃശ്യം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. 2-3 തീയതികളിലെ യാത്ര അവരും മെനഞ്ഞുണ്ടാക്കിയ വെറുമൊരു കഥയല്ല. They really executed it. യഥാർത്ഥത്തിൽ അവർ ആ യാത്ര നടത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്റോഗേഷനിൽ അവരുടെ കഥ പൊളിയാതിരുന്നത്.
2-3 തീയതികളിൽ അവർ യാത്ര നടത്തി.
2-3 തീയതികളിലെ യാത്രകൾ അവർ മറ്റൊരു ദിവസം റീക്രിയേറ്റ് ചെയ്യാനുണ്ടായത്. ഒരുപക്ഷെ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ.
അതിന്റെ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ തിങ്കൾ ചൊവ്വ.
മാഡം, ആ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അയാളുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല.
ഞങ്ങൾ അന്വേഷിച്ചു മാഡം. ധ്യാനം കഴിഞ്ഞ ദിവസം രാത്രി മഴ നനഞ്ഞ് പനിയും ജലദോഷം പിടിച്ച് ഭാര്യയും മക്കളും കിടപ്പിലായിരുന്നു എന്നാ ജോർജ് കുട്ടി പറഞ്ഞു. പിന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ച എന്റെ മെഡിക്കൽ ഷോപ്പ് ബില്ലുകളും കാണിച്ചു.
ആ ബില്ലുകളൊക്കെ ഫേക്കാ. ഒരു മെഡിക്കൽ ഷോപ്പ് ബില്ലുണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അല്ലെങ്കിലും കുറെ ബില്ലുകൾ വെച്ചയാള് കളിക്കുന്നത്.
പക്ഷേ 2-ാം തീയതിയിലെ ലോഡ്ജ് രജിസ്റ്ററും 3-ാം തീയതിയിലെ KSRTC ബസ് ടിക്കറ്റും മാറ്റി ടിക്കറ്റും എങ്ങനെ ഫേക്ക് ചെയ്യും? അത് ഒറിജിനൽ ആണല്ലോ.
അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മാഡം.
ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4-ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഐ നോ ഹൗ ഹി ഡിഡ് ഇറ്റ്. 3-ാം തീയതി രാവിലെ ജോർജ് കുട്ടി വരുണിന്റെ കാറുമായി തൊടുപുഴയിലേക്ക് പോയി. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസൽ വാങ്ങിയ ശേഷം ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച് വരുണിന്റെ സിം കാർഡ് അതിലിട്ട് ഏതോ നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ ഉപേക്ഷിക്കുന്നു. അതിനുശേഷമായിരിക്കാം കാർ പാറമടക്കുളത്തിൽ കളയുന്നത്. പിന്നീട് ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ 4 ബിരിയാണിയുടെ ബില്ല് സംഘടിപ്പിക്കുന്നു. അന്നേ ദിവസം തന്നെ തൊടുപുഴയിലെ ഒരു തിയേറ്ററിൽ നിന്നും മാറ്റിനിക്ക് 4 ടിക്കറ്റുകൾ എടുക്കുന്നു. പിന്നീട് KSRTC ബസ്സിൽ കയറി 4 ടിക്കറ്റുകൾ എടുത്ത് അയാൾ നാട്ടിലേക്ക് മടങ്ങുന്നു. രാത്രി ഓഫീസിൽ ചെന്ന് നാളെ ധ്യാനത്തിന് പോവുകയാണെന്ന് മോനിച്ചനെ പറഞ്ഞു ധരിപ്പിക്കുന്നു. പിറ്റേന്ന് 4-ാം തീയതി കുടുംബസമേതം മുരളിയുടെ ബസ്സിൽ കയറി അവർ ധ്യാനത്തിന് പോവുകയാണെന്ന് മുരളിയെ ബോധ്യപ്പെടുത്തുന്നു. രാവിലെ 9 മണിക്ക് പാറേപ്പള്ളി എത്തിയ അവർ വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കുന്നു. അതിനിടയിലായിരിക്കണം ധ്യാനത്തിന്റെ CD യെ കുറിച്ച് അറിയുന്നതും മറ്റാരുടെയോ പേരിൽ CD ബുക്ക് ചെയ്യുന്നതും. വൈകിട്ട് ലോഡ്ജിൽ എത്തിയ ജോർജ് കുട്ടിയും കുടുംബവും കുറച്ചു നേരത്തേക്ക് മാനേജർ അവിടെ നിന്നും ഒഴിവാക്കിയ ശേഷം 2-ാം തീയതിയിൽ ജോർജ് കുട്ടിയുടെ പേര് എഴുതി ചേർക്കുന്നു. പിന്നീട് 4-ാം തീയതിയിൽ കയ്യക്ഷരം മാറ്റി എഴുതി ഏതോ കള്ളപ്പേരിൽ മുറിയെടുക്കുന്നു. രാത്രി തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ ജോർജ് കുട്ടി 3-ാം തീയതി പാർസൽ വാങ്ങി അതേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിപ്പിക്കുന്നു. ലോഡ്ജിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്ത ശേഷം റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച് ഉടമയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. പിന്നീട് തിയേറ്ററിൽ സിനിമയ്ക്ക് കയറി പ്രൊജക്ടർ ഓപ്പറേറ്ററിയും പരിചയപ്പെടുന്നു. വൈകുന്നേരം നാട്ടിലേക്കുള്ള അതേ ബസ്സിൽ കയറി കണ്ടക്ടറുമായി പരിചയപ്പെടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം പിന്നീട് എപ്പോഴോ ഫാദർ കാച്ചിരപ്പള്ളിയുടെ ധ്യാനത്തിന്റെ CD കുടുംബസമേതം കാണുന്നു. 5-ാം തീയതിയിലെ ബില്ലുകളെല്ലാം ഉപേക്ഷിച്ച് പകരം 3-ാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്. പിന്നീട് 4-5 ദിവസം മുമ്പ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റുകൾ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അവര് പോലും അറിയാതെ അവർ കള്ളസാക്ഷി പറയാണ്. ഹീസ് മോക്കിംഗ് അറ്റ് ദ എൻടൈർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടേത് വെറും തിയറി മാത്രം.
ഗീത, നീ പറയുന്നതാണ് സത്യമെങ്കിൽ വരുൺ എവിടെ? അവൻ എന്തിനാ അയാളുടെ അടുത്ത് പോയി?
അതിനുള്ള ഉത്തരം അയാളെ കൊണ്ട് തന്നെ പറയിക്കണം.
അലീനയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് പ്രൊഫഷണലി?
ഞാൻ കയറിയപ്പം എനിക്ക് CIB ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിലേക്ക് പോകാനായിരുന്നു താല്പര്യം. ഇപ്പോഴും അതിലേക്ക് തന്നെ ലീൻ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഐ ആം ഓപ്പൺ ടു അതർ തിങ്സ്. കാരണം ഈ ഫ്രണ്ട് ലൈനിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഓൺ ദ മൂവ്, കാരണം ഒരു ജോലി കഴിഞ്ഞ അടുത്ത ജോലി. സോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഐ ആം ഓപ്പൺ ടു തിങ്സ്. പക്ഷെ എന്നാലും ഞാൻ CIB റൂട്ടിലേക്കാണ്
നോക്കുന്നത്. അല്ലാതെ വിവാഹം, വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ
23 വയസ്സിലായിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും നോക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കുന്ന ഒരാള്, അതാ ബേസിക് ആയിട്ട് വേണം, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാള്,
പ്രത്യേകിച്ച് ഈ പ്രൊഫഷൻ.
അതെ അതെ, ദാറ്റ്സ് എ മെയിൻ തിങ്. കാരണം ഇപ്പം ടിപ്പിക്കലി ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം മാരേജിനെ കുറിച്ച് ആലോചിക്കുവാണെങ്കിൽ ദിസ് ലൈക് സെർട്ടൺ റോൾസ് നമ്മൾ കൾച്ചറലി നമ്മൾ ഒരു ഫീമെയിലിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കൾച്ചറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പിള്ളേരെ നോക്കുക, ഞാൻ നോക്കത്തില്ലെന്നല്ല പറയുന്നത്, ബട്ട്
കുക്ക് ചെയ്യുക,
അതെ സർവൈവ് ചെയ്യാൻ കുക്ക് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതല്ലാതെ ഇപ്പം ഈ പ്രൊഫഷനിൽ വെച്ച് അത് അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എസ്പെഷ്യലി ലൈക് അണ്ടർസ്റ്റാൻഡിങ് ഒരു മെയിൻ ക്വാളിറ്റിയാണ് വേണ്ടത്. കാരണം എൻ്റെ ജോലിയും കൂടെ മനസ്സിലാക്കാൻ പറ്റണം. ലൈക്ക് ആസ് എ ഫീമെയിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്ട് ഈസ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ.
Absolutely.
Caring, nurturing, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ലൈക് കരിയർ വൈസ് എസ്പെഷ്യലി കരിയർ ഡ്രിവൺ ആയിട്ടുള്ള ഒരാളും കൂടി ആകുമ്പം യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ബാലൻസ്. ഇപ്പൊ കരിയർ ടു കരിയർ ഓറിയന്റേറ്റഡ് ആകാനും പറ്റത്തില്ല, ബിക്കോസ് ദെൻ യു ലൂസ് ദ ഫാമിലി ലൈഫ്. പോലീസിൽ അത് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ബാലൻസിങ്. കാരണം ഫാമിലിയിൽ വിത്ത് ദിസ് ഈ റോസ്റ്ററായിട്ട് ഫാമിലിയിൽ ഒത്തിരി നമുക്ക് യു ഹാവ് ടു പുട്ട് ഇൻ ദ എഫേർട്ട് അല്ലോ. കാരണം ഇപ്പം എന്റെ വീട്ടിലാണെങ്കിൽ പോലും ഈ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയറിങ് അവേഴ്സാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ ലൈക് എനിക്ക് വീട്ടിൽ വിളിച്ചാൽ അവർക്കും സങ്കടമാകും, എനിക്കും സങ്കടമാകും, കൊച്ചൊക്കെയാണോ എന്നുള്ള. അപ്പം ഫാമിലി ആ ബാലൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം.
Okay. Good luck for that.
Yeah, I'll need the luck.
Alina, ഈ ജോബിൽ ചലഞ്ചസ് ഉണ്ട്, റിസ്ക് ഉണ്ട്, സ്ട്രെസ് ഉണ്ടാവും എന്നിരിക്കെ ഇതിലുള്ള റിവാർഡ് എന്തായി? ആ ഒരു റിവാർഡിങ് സൈഡിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
റിവാർഡ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം കുറേ ജോലികൾ, കുറേ ജോബ്സ് സ്പെസിഫിക്കലി ഓരോ ദിവസം വരുന്ന ഓരോ ജോബ്സ് ഓരിങ്ങനെ എടുത്തു നോക്കുമ്പം ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്
സർവീസ്.
കാരണം ഒത്തിരി റോങ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെ നമുക്ക് ഇച്ചിരി ഇപ്പം ഒരു അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പം ആ ടേണിംഗ് പോയിന്റിൽ നമ്മൾ വന്ന് ഓക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്, അമ്മ എന്നെങ്കിലും രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ്. കാരണം ഒരു ദിവസം ഒരു ഡൊമസ്റ്റിക് സിറ്റുവേഷനിൽ പോയി. അപ്പം ഭയങ്കര ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹി അബ്യൂസസ് ഹെർ അലോൺ ഫിസിക്കലി. അപ്പം ഒരു ദിവസം ഇതിന് ചെന്നപ്പം ഒരു പുള്ളി ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്ത് അവക്ക് ഇട്ട് അടിച്ചു. മൂന്ന് പെൺപിള്ളേരുണ്ട്, പിക്കിരി പിള്ളേരാണ്. അപ്പം പുള്ളിക്കാരിക്ക് കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താലേ ക്രിമിനൽ പ്രൊസീജിയർ നമുക്കും നമ്മുടേതായി എടുക്കാം, പക്ഷെ എവിഡൻസ് ഒരു വിക്ടിമിന്റെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ അത് ഭയങ്കര ഒരു സ്ട്രോങ് എവിഡൻസ് ആണ്. അപ്പം ഞാൻ പറ്റുന്ന അത്ര ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. കാരണം പിള്ളേരുടെ സിറ്റുവേഷൻ, പിള്ളേരുണ്ടെന്ന് ഓർത്ത ഇവര് പിള്ളേരുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ഫാമിലി ആകുമല്ലോ എന്നോർത്താ പുള്ളിക്കാരി ഷീസ് യൂസ് ടു ഇറ്റ് ഇസ് വെൽ. ഇതാ പുള്ളിക്കാരിയുടെ നോർമൽ. അപ്പം ഔട്ട്സൈഡ് ഓഫ് ദിസ് നോർമൽ പുള്ളിക്കാരിക്ക് അറിയത്തില്ല. അപ്പം ടുക്ക് എ ലോട്ട് ഓഫ് കൺവിൻസിങ്. കാരണം നമ്മള് പിള്ളേരുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചറെ വെച്ച് നോക്കുവാണെങ്കിൽ യെസ് ഫാമിലി ഒരുമിച്ചാണ്, പക്ഷെ ഫ്യൂച്ചറിൽ ഇവർ ഇത് കണ്ടു വളരാൻ പോകുന്നത് ഇവരുടെയും നോർമൽ ഇതാകും. അപ്പം അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരെ ഞാൻ ഫൈനലി കൺവിൻസ്ഡ് ആയിട്ട് മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. ഇപ്പം അവർ സെപ്പറേറ്റ് ആണ്, ഹസ്ബൻഡ് വൈഫ് സെപ്പറേറ്റ് ആണ്, പക്ഷെ ഫിസിക്കലി മെന്റലി ഇമോഷണലി പുള്ളിക്കാരി ഭയങ്കര ഡ്രെയിൻഡ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് അവർക്ക് അതിൽ നിന്നൊരു
റിലീഫായി.
പിള്ളേർക്കാണെങ്കിലും അപ്പനെ കാണത്തില്ലെന്നല്ല, they can have a separate relationship with this husband. ഈ അപ്പനുമായിട്ട്
കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ലൈഫ്.
അതെ, they were in hell. അപ്പൊ ഇപ്പൊ ഞാൻ ആ പുള്ളിക്കാരോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ഇസ് സോ താങ്ക്ഫുൾ. ന്യൂസിലൻഡ് പോലീസിനോട് ഇത് സോ താങ്ക്ഫുൾ. കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു ദേ വർ ഇൻ സച്ച് എ സിറ്റുവേഷൻ. അപ്പൊ അതിൽ നിന്ന് പുറത്തു വന്നപ്പോ എവരിതിങ്സ് ക്ലിയർ.
അപ്പം അങ്ങനെ റിവാർഡിങ്.
അതെ, അത് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തില്ല, ഒരാളുടെയും ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് സച്ച് എ ബിഗ് തിങ്. വേറൊരു സിറ്റുവേഷൻ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രാഷിന് പോയെ. അപ്പം ഇത് ആക്ച്വലി കോമഡിയാ. അഞ്ച്
പിള്ളേർ
കോമഡി ക്രാഷ്. അപ്പം അഞ്ച് പിള്ളേര് ഇവര് കമ്പനി അടിച്ച് എനിക്ക് ഒന്ന് രാത്രി 3 മണിക്ക് കണ്ടാ
കൊച്ചു പിള്ളേര്.
ആ പിള്ളേരെന്ന് പറഞ്ഞാൽ 15-16 വയസ്സ്. അപ്പൊ 3 മണിക്കാ കോള് വരുന്നത്. അപ്പം ഞാൻ
3 മണിക്ക്
ആ അതെ അതെ. അപ്പം ഞാൻ ഏരിയയിലായിരുന്നു. അപ്പം ഇങ്ങനെ ക്രാഷ് റേഡിയോ കൂടെ വന്നു. പിന്നെ കാറ് പോയി, ഇലക്ട്രിക് പോൾ ഇട്ട് ഇടിച്ചു, ഇലക്ട്രിക് പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പം അതിന് എക്സ്പ്ലോഷൻ ഉണ്ടാവുക. അപ്പം നമ്മൾ എത്തി, സീനിലെത്തി. പാസഞ്ചേഴ്സ് 2 പേരുണ്ടെന്നാ പറയുന്നത്, കാരണം ഇൻഫോർമേഷൻ വേറെ ആൾക്കാരെ വിളിച്ച് പറയുന്നത്. അപ്പം നമ്മൾ എത്തി. അപ്പം ഞാൻ ഓടിച്ചെന്ന് എത്തിയപ്പോഴത്തേക്കും ഡ്രൈവർ ഒരു പുല്ലിന്റെ മുകളിലേക്ക്, ഇപ്പം റോഡിൽ ഇങ്ങനെ കറങ്ങി വന്ന് സ്കിഡായി, മഴയുള്ള ദിവസം സ്കിഡായി അത് പോയി പോളിട്ട് ഇടിച്ച് പോള് മറിയാൻ തുടങ്ങി. അപ്പം മൊത്തം ഒരു അലമ്പ്
സീനാണ്.
അതെ, നമ്മൾ എത്തി. അപ്പം ഡ്രൈവർ പുല്ലെ കിടക്കുന്നു, ഡ്രൈവർ സൈഡ് ഡോറിന്റെ അടുത്ത് പുല്ലെ കിടക്കുന്നു. പാസഞ്ചർ CPR ഭയങ്കര CPR ഇവൻ കിടന്ന് വെക്കുന്നുണ്ട്. ഞാൻ CPR, കാരണം നമുക്ക് കേൾക്കത്തില്ലല്ലോ എന്നാ നടക്കുന്നത്. അപ്പൊ ഓടി ചെല്ലുമ്പോൾ ഒരുത്തൻ വേറൊരുത്തിന് CPR കൊടുക്കുന്നു. ഞാൻ കർത്താവെ പോയി. എന്നിട്ട് എത്തിയപ്പം ഈ പൊട്ടൻ ജീവനുള്ള ആൾക്ക് CPR കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ ഇവനെ പിടിച്ചു മാറ്റി. എന്നിട്ട് പിള്ളേർ ഇല്ല, ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്തപ്പോ ആൽക്കഹോൾ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഡ്രൈവറിന്റെ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അതിനകത്ത് ഇച്ചിരി ഡ്രഗ്സ് വന്നായിരുന്നു. പക്ഷെ ഇവർക്ക് വേറൊരു ഹിസ്റ്ററി ഇല്ല, കൊച്ചു അല്ലേ. അപ്പം ഇഫ് ഞാൻ ക്രിമിനലി ചാർജ് ചെയ്യുവാണെങ്കിൽ അവരുടെ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആ പുള്ളി. അപ്പം കഞ്ചാവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് തീരെ മൈന്യൂട്ട് ലെവലിലായിരുന്നു. അപ്പം ഐ ഡോണ്ട് റിയലി വാണ്ട് സ്ക്രൂ അപ്പ് സംവൺസ് ലൈഫ്. കാരണം ബ്രൈറ്റ് സ്റ്റുഡന്റ് ആ, പേരൻസ് ആണെങ്കിലും നല്ല ഫാമിലി, സ്പോക്ക് ടു ഹിസ് ഡാഡ് ആസ് വെൽ. അപ്പം നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അതാ വേണ്ട, പിള്ളേർക്ക് അതാ വേണ്ട, വീട്ടിൽ നിന്നും വഴക്ക് പറഞ്ഞു. ചില പിള്ളേർ നമ്മൾ വീട്ടിൽ കൊണ്ട് വിടുമ്പോൾ അത് പറയാനുള്ളത് ആ ഒരു ഇനിഷ്യേറ്റീവ് പേരൻസ് എടുക്കണം, അല്ലാത്ത പേരൻസ് ആകെയപ്പോ നൂലം പറയണത് കൊണ്ട് ദൂരിക്കാൻ. അപ്പം നേഴ്സറിങ് ഫാക്ടറും ഉണ്ട്, പക്ഷെ ഇതൊരു കോമഡി ക്രാഷ് ആയിരുന്നു. സീരിയസ് ആയിരുന്നു, കാരണം പോളിന്റെ ഫാക്ടർ ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മളെല്ലാരും സീനിൽ നിന്ന് മാറ്റി, വേറെ രണ്ടു മൂന്നെണ്ണം അഞ്ചുപേരായിരുന്നു ആക്ച്വലി കാറില്. അപ്പൊ മൂന്നുപേര് ഓടി, പള്ളക്കൂടെ കിടന്ന് ഓടിയത് കോമഡി.
ഇങ്ങനെ തമാശകളും ഡെയിലി ജോബിൽ ഉണ്ടാകാറുണ്ട്.
സീരിയസ് തമാശകളും
സീരിയസ് തമാശകളും
അല്ലാത്ത തമാശകളും, ഓൾ സോർട്ട് ഓഫ് സ്റ്റഫ്.
എപ്പോഴെങ്കിലും ഈ ജോബിലിരിക്കുമ്പം ഓഹ് ഇത് നിർത്താം, ഗിവപ്പ് ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് കാരണം, ഇപ്പൊ ഇങ്ങോ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം കേട്ടിട്ട് ഒരുപക്ഷെ ഒരു ഡബിൾ മൈൻഡ് ആകുമോ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉപദേശം എന്തായിരിക്കും?
പറ്റത്തില്ലെന്ന് പറയാൻ കുറെ പേര് കാണും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ അത്രയും ലവ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും സപ്പോർട്ട്. എന്റെ അപ്പ ഭയങ്കര കട്ട സപ്പോർട്ടാ. അപ്പം തെറ്റിയതാ പറയും, പക്ഷെ എന്നാലും നീ പോയി തന്നെ തന്നെ ഡീൽ ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം, അങ്ങനെ ഒരു മെന്റാലിറ്റി ആ അപ്പാടെ. ഞാനും അത് കോപ്പി ചെയ്യാൻ നോക്കും പറ്റുന്ന അത്രയും. പിന്നെ മമ്മയാണെങ്കിലും മമ്മയുടെ പ്രാർത്ഥനയിലൂടെ, അല്ലാതെ മോറൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, മമ്മയായിട്ട് എനിക്ക് എന്നാ വേണേലും സംസാരിക്കാൻ പറ്റും. പിന്നെ എന്റെ അനിയൻ, അവനാണെങ്കിലും ഭയങ്കര ക്യൂട്ടാ. അപ്പം പക്ഷെ അതല്ലാതെ ചാലഞ്ചസ് വൈസ് ഒത്തിരി പേരുണ്ടായിരുന്നു ആക്ച്വലി തുടക്കത്തിൽ പറയാൻ. ഓക്കെ, നിനക്ക് പറ്റുമോ എന്നുവെച്ചാ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഓവർകം ചെയ്യുക. നമ്മുടെ ഉള്ളിൽ എനിക്ക് 16 years തൊട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം പോലീസൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ഫയർ ഉള്ളിലുള്ള അത്രയും കാലം നോ വൺ ക്യാൻ പുട്ട് യു ഡൗൺ. അതെ, നമ്മള് സെൽഫ്, നമ്മൾ ആ ഒരു പാത്തിൽ കൂടെ പോകുമ്പം നമ്മളൊരിക്കലും വേറൊരാൾക്ക് താത്താൻ പറ്റത്തില്ല. ആ ഒരു ഫയർ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ലൈക് മൈ സെഡ് മൈ ഫാമിലി. അപ്പം അവരുടെ ആ സപ്പോർട്ട് വേണം. ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്നേരം ഞാൻ ഓർക്കുന്ന, ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ഒരു റീസൺ ഉണ്ട്. ഐ വോണ്ട് ടു ഹെൽപ് പീപ്പിൾ, ഐ വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ കൂടുതലുള്ള അത്രയും കാലം ആൾക്കാർ പറയാനുള്ളത് പറയട്ടെ, കാരണം ആൾക്കാരുടെ ജോലിയാ പറയുക എന്നുള്ളത്. ദ ഓൾവേസ് ഗോണ സേ സംതിങ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പക്ഷെ ഇപ്പം കഴിഞ്ഞ കൊല്ലം ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ് ആണെങ്കിൽ പോലും എന്തോരം ആൾക്കാരാ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ജസ്റ്റ് കീപ് ഫോക്കസ്ഡ്, പറ്റുന്ന അത്രയും ഫോക്കസ് ആയിട്ടിരിക്കുക. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനെ എപ്പോഴും ക്ലോസ് ആയിട്ട് പിടിക്കുക. അതെ,
ഗ്രേറ്റ് മെസ്സേജ്. ആ ഒരു മെസ്സേജോടുകൂടി നമുക്ക് ഇന്നത്തെ അലീനയുമായിട്ടുള്ള വിശേഷം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ, ആ ഫയർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, വിജയം ഉറപ്പ്. ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി, ജോലിയുടെ നേച്ചർ മനസ്സിലാക്കാൻ പറ്റി, ജോലി തേടുന്നവർക്കുള്ള ഉപദേശങ്ങൾ പറഞ്ഞു, ജോലിയിലുള്ള ചലഞ്ചസ് പറഞ്ഞു, ഒത്തിരി അനുഭവങ്ങൾ പങ്കുവച്ചു. വളരെ വിലപ്പെട്ട സമയങ്ങളാണ്, വിശേഷങ്ങളാണ് ഞങ്ങളോട് പങ്കുവച്ചത്. സോ വിഷ് യു ഗുഡ് ലക്ക് ഫോർ യുവർ കരിയർ ഗ്രോത്ത് ആൻഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മാച്ച് ഫോർ ലൈഫ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മലയാളം FM.
താങ്ക് യു മലയാളം FM എന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും, എൻ്റെ എക്സ്പീരിയൻസസ് ഇവിടെ പറയാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിനും, പിന്നെ എൻ്റെ പുറകിലുള്ള എല്ലാ ടീമിനും, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
നിങ്ങൾ ഇതുവരെ മലയാളം FM കേട്ടത് ന്യൂസിലൻഡിലെ ആദ്യ മലയാളി വനിതാ പോലീസ് ഓഫീസർ അലീന അഭിലാഷുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മലയാളം FM എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത ഞായറാഴ്ച ഇതേ സമയം 12:25 പുതിയൊരു അതിഥിയുമായി അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പര തുടരും. ഇതിൽ സ്ത്രീകൾ അധികം കടന്നു വരാത്ത സൈബർ സെക്യൂരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളി വനിത രമ്യ കിരണുമായുള്ള അഭിമുഖം കേൾക്കാം. സൈബർ സെക്യൂരിറ്റിയിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും എങ്ങനെ ഈ മേഖലയിൽ ജോലി കരസ്ഥമാക്കാമെന്നും തൻ്റെ 2 പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ രമ്യ ശ്രോതാക്കളോട് സംസാരിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ഈ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാം ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിനൊപ്പം. 295 പെൻറോസ് റോഡ്, മൗണ്ട് വെല്ലിംഗ്ടൺ.
ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യവനസുന്ദരി എന്ന ഗാനം. ചിത്രം പേൾ വ്യൂ. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. പാടിയത് കെ ജെ യേശുദാസ്, ബി വസന്ത.
യവനസുന്ദരി യവനസുന്ദരി സ്വീകരിക്കുകി തവിഴമല്ലിക പൂവുകൾ. യവനസുന്ദരി സ്വീകരിക്കുകി പവിഴമല്ലിക പൂവുകൾ.
ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ.
അകലെ വീന സിന്ദ്രതത്തിലും അമൃതവാഹിനി തടത്തിലും, അകലെ വീന സിന്ദ്രതത്തിലും അമൃതവാഹിനി തടത്തിലും, തിരിഞ്ഞ പൂവിലും ഒഴിഞ്ഞ പൂവിലും തിരഞ്ഞു നിന്നിടാനിതുവരെ, തിരഞ്ഞു യവനസുന്ദരി സ്വീകരിക്കുക പവിഴമല്ലിക പൂവുകൾ.
ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ.
സുന്ദരി സ്വീകരിക്കുകി പവിഴമല്ലിക പൂവുകൾ.
ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ.
അടുത്ത ഗാനം യവനിക എന്ന ചിത്രത്തിൽ നിന്നും. ചമ്പക പുഷ്പ സുവാസിതയാമം എന്ന ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം പി ശ്രീനിവാസൻ. പാടിയത് യേശുദാസ്. ചന്ദ്രികയുണരും യാമം ഇതോടുകൂടി മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത സംപ്രേഷണം അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ 8-ാം തീയതി വൈകുന്നേരം 7:25 യവനികയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
Your language on planetaudio.org.